بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى
بسم الله والحمد لله والصلاة والسلام على رسول الله وبعد نعم لكي كلاسل سورة الغاشية سورة الغاشية സൂറത്തുൽ ഗാശിയ നമ്മൾ പറഞ്ഞപ്പോൾ സൂറത്തുൽ ഗാശിയന്റെ മഹത്വം പറഞ്ഞപ്പോൾ നമ്മൾ ഈ സൂറത്തിൻ്റെ കൂടി മഹത്വം കൂട്ടിയ പറഞ്ഞു അല്ലേ. കാരണം സൂറത്തുൽ ഗാശിയയും ഇത് സൂറത്തുൽ ആലയാണ്, സൂറത്തുൽ ആല. ഈ രണ്ട് സൂറകളും തമ്മിൽ എന്തുണ്ട്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പിന്നെ നിസ്കാരത്തിൽ ഉറക്കായത്തിൽ ഒരു സുഹൃത്തും ഉറക്കായത്തിൽ ഒരു സുഹൃത്തും ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഏത് നിസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയിരുന്നത്? ആ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ പിന്നെ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല ഓതും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഗാശിയ ഓതും, പിന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിലും ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആല ഓതും, സൂറത്തുൽ ആല. പിന്നെ പിന്നെ സൂറത്തുൽ ഗാശിയ ഓതും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് പ്രത്യേകിച്ച് ഓതിയിരുന്ന ഒരു നിസ്കാരമുണ്ട്, അതേതാ? ആ വിത്ര നമസ്കാരം. വിത്ര നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് റക്അത്ത് വിത്ര നിസ്കരിക്കുമ്പോൾ അതിനാദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല എന്ന ഈ സൂറത്താണ് ഓതിയിരുന്നത്. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ചില ഹദീസുകളിൽ ഇഖ്ലാസും ഫലക്കും അന്നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നു എന്നുണ്ട്. തൈ, അത് അറിയിക്കുന്നത് എന്താ? ഇപ്പൊ ഈ പറഞ്ഞൊക്കെ അറിയിക്കണ എന്താണ്? ഈ സൂറത്തിന്റെ മഹത്വം, ഈ സൂറത്തിന്റെ മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ജനങ്ങൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടുന്ന വലിയ മുനാസബകൾ വരുമ്പോ, ഇപ്പൊ പെരുന്നാൾ നമസ്കാരത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടും അല്ലേ, പെരുന്നാൾ നമസ്കാരത്തിൽ വലിയ ഈദ്ഗാഹാണ്. അതേപോലെ തന്നെ ജുമാ ദിവസം ജാമ്യ, പിന്നെ അതിലെല്ലാവരും ഒരുമിച്ച് കൂടും. ജുമാ ദിവസം ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ ആളുകൾ ഒരുമിച്ച് കൂടും അപ്പൊ പെരുന്നാളിന്. ആ മുനാസിബകളിലൊക്കെ ഈ സൂറത്ത് ഓതുക എന്ന് പറയുമ്പോൾ അപ്പൊ ഈ സൂറത്തിന്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഈ സൂറത്ത് ഉൾക്കൊള്ളുന്ന കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുമാണ് അത് അറിയിക്കുന്നത്. അപ്പോ പിന്നെ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിനെ പ്രത്യേകമാക്കിയത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. രണ്ടാമത്തേത്, സൂറത്തിന് പേര് നമ്മളിങ്ങനെ ശീലിച്ച ഈ സൂറത്തിന് എങ്ങനെ പേര് അറിയലേ? സൂറത്തുൽ ആല അല്ലേ, സൂറത്തുൽ ആല, അതാണ് അതിന്റെ അറിയപ്പെട്ട പേര്, സൂറത്തുൽ ആല, പ്രസിദ്ധമായ പേര്. കാരണം ഇതിന് ആല എന്നുള്ള ഈ പരാമർശം ഉണ്ട്, ആല എന്നുള്ള പരാമർശം ഉണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ആല എന്ന അതിന്റെ പ്രസിദ്ധമായ പേര്. പക്ഷേ ചിലർ ഹദീസുകളിൽ കാണാം ഈ സൂറത്തിന് റസൂലുള്ളാഹി സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല എന്ന് പേരിട്ടത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല, ഈ ആദ്യത്തെ ആയത്ത് മൊത്തത്തിൽ ഈ സൂറത്തിന് പേരായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഈ സൂറത്തിന് സബ്ബിഹ് എന്നും പേരുണ്ട്. സബ്ബിഹ്, സബ്ബിഹ് എന്ന് പറയാൻ കാരണം സബ്ബിഹ് എന്ന തുടക്കം വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഈ സൂറത്തിന് മാത്രമേ ഉള്ളൂ. ഈ സബ്ബിഹ് എന്ന തുടക്കം, സൂറത്ത് തുടങ്ങുന്നത് സുബ്ഹാനണ്ട്, സബ്ബഹണ്ട്, യുസബ്ബിഹുണ്ട് അല്ലെ. അതേസമയം സബ്ബിഹ് എന്ന് തുടങ്ങുന്നത് ഏത് സൂറത്ത്? ഈ സൂറത്ത്. അതുകൊണ്ട് പിന്നെ സബ്ബിഹ് എന്ന ഈ സൂറത്തിന് പേര് പറയപ്പെടുന്നു. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സംഭവവുമായി ബന്ധപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഇശ നിസ്കരിക്കും, മഗ്രിബ് ഇശക്ക് നിസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ പോയിട്ട് അദ്ദേഹം താമസിക്കുന്ന വീടിനടുത്ത് പോയിട്ട് അവിടെ അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിക്കും. അവിടെ ഇമാമായിട്ട് നിസ്കരിക്കും. ഇവിടെ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ അദ്ദേഹം പോയിട്ട് അവിടെ നിസ്കരിക്കും. അപ്പൊ അവിടുത്തെ ഇമാമാണ് മുആദ് റളിയല്ലാഹു അൻഹു. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരുമ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിസ്കരിച്ച് പിന്നെ പിരിഞ്ഞു പോയി അദ്ദേഹം നിസ്കരിക്കാൻ വരുവോളം ആ ജനങ്ങൾ അവിടെ കാത്തിരിക്കും മുആദ് വരുവോളം. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോ എല്ലാവരും ഉണ്ട്, അദ്ദേഹം ഇമാമായിട്ട് നിസ്കരിച്ചു. ഇമാമായി നിസ്കരിച്ചു. അത് മുആദ് റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ നിസ്കാരമാണ്, ജനങ്ങൾക്ക് അവരുടെ ഫർളുമാണ്. അപ്പൊ അദ്ദേഹം ഇമാമായി നിസ്കരിച്ചപ്പോ പിന്നെ അവിടെ ഒരാൾ വന്നു, അയാള് അയാളുടെ ഒട്ടകങ്ങളെ കൂടണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും ചെയ്തിട്ടുണ്ട്. ഏതായാലും മുപ്പര സ്ഥലം അടങ്ങി എന്നുള്ളവർക്ക് എന്ത് ചെയ്ത് വേഗം പള്ളിയിൽ കയറി അങ്ങനെ നിസ്കാരം തുടങ്ങി മുആദിന്റെ പിന്നിൽ, മുആദ് റളിയല്ലാഹുവിന്റെ പിന്നിൽ. മുആദ് റളിയല്ലാഹുവിന് ലോങ് ആയിട്ട് ഓതി, കുറേ ഓതി, കുറേ ഓതിയപ്പോ ഈ സാധു അയാളുടെ ഒട്ടകം പുറത്തല്ലേ, അയാൾ എന്ത് ചെയ്ത് നിസ്കാരത്തിന് കെട്ടയച്ചിട്ട് മുപ്പര് പോയി. മുപ്പര് നിസ്കാരം മതിയാക്കി ഗുരു പോയി. എന്നിട്ട് പറഞ്ഞ് മുആദ് ഇത്ര ലോങ് ആക്കി നിസ്കരിക്കാൻ ഞാൻ അള്ളാഹുന്റെ റസൂലിനോട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. മുപ്പര് നിസ്കാരം ഒഴിവാക്കിട്ട് പോയി. അങ്ങനെ പിന്നെ സലാം കഴിഞ്ഞ് മുആദ് റളിയല്ലാഹു സലാം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞ് നിങ്ങൾ നിസ്കാരം ലോങ് ആക്കി, ഒരാള് അയാള് എന്ത് ചെയ്ത് നിസ്കാരം കെട്ടയച്ച് പോയിക്കുന്നു, നിങ്ങളിരുന്ന് പോയിക്കുന്നു, റസൂലിനോട് കംപ്ലൈന്റ് പറയുന്നു പറയണതാണ്. അത് മുആദ് റളിയല്ലാഹു പറഞ്ഞു, ഇന്നഹു മുനാഫിഖ്. ആ പിരിഞ്ഞു പോയ ആരാണ്? മുനാഫിഖാണെന്നാണ്, നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കിപ്പോയ മുനാഫിഖാണെന്നാണ്. അത് മുആദ് പറഞ്ഞോടുകൂടി എന്താ ഈ വിഷയത്തിന് അല്പം എന്റെ സ്വഭാവം മാറി. അപ്പൊ ഈ സഹാബി എന്ത് ചെയ്തി? സഹാബി നേരെ അത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, റസൂലെ മുആദ് ലോങ് ആയിട്ട് നിസ്കരിക്കുകയാണ്, നിസ്കാരത്തിൽ കൂടുതൽ ഖുർആൻ ഓതിയിട്ട് ലോങ് ആക്കുകയാണ് നിസ്കാരം. അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു, നിങ്ങളുടെ കൂടെ നിസ്കരിക്കൂ, എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിച്ച് മുആദ് വരും, എന്നിട്ട് അവിടെ വന്നിട്ട് ലോങ് ആയിട്ട് നിസ്കരിക്കുകയാണ്, അങ്ങനെയും പറഞ്ഞു. അപ്പൊ അതിന് മുആദെത്തി, മുആദെത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുആദ് ശരിയാണ് ലോങ് ആയിട്ട് നിസ്കരിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫത്താനുൻ അൻതയാ മുആദ്, അഫത്താനുൻ അൻതയാ മുആദ്, അഫത്താനുൻ അൻതയാ മുആദ്. മുആദെ നിങ്ങൾ ഫിത്നക്കാരനാണോ, നിങ്ങൾ ഫിത്നക്കാരനാണോ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു. ചില റിപ്പോർട്ടുകളിൽ അഫാതിനുൻ എന്നാണ്, എന്തായാലും ഫിത്നക്കാരൻ എന്നർത്ഥം. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹല്ല ഖറഅത ലഹും ബിസബ്ബിഹി ഇസ്മ റബ്ബികൽ ആല والشمس وضحاها والليل اذا يغشى. هل قرأتلهم നിങ്ങൾ അവർക്ക് ഇമാമത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഓതിക്കൂടായിരുന്നോ, അവർക്ക് വേണ്ടിയിട്ട് ഓതിക്കൂടായിരുന്നോ? എന്ത് ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല സൂറത്ത്. പിന്നെ വശംസി വദുഹാഹ, പിന്നെ വല്ലൈലി ഇദ യഖ്ഷ. ഈ മൂന്ന് സൂറത്ത് ഇതിൽ ഒന്ന് നിങ്ങൾക്ക് ഓതിക്കൂടായിരുന്നോ അവർക്കായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മുആദ് റളിയല്ലാഹു തആല എന്നോട് പറയണ്ടായത്. അപ്പൊ ഇവിടെ ഈ സൂറത്തിന് റസൂൽ സൂറത്തിൽ ആല ഓതിക്കൂടായിരുന്നു എന്ന് പറഞ്ഞില്ല, സൂറത്ത് സബ്ബിഹ് ഓതിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചില്ല. പിന്നെ എന്താ പറഞ്ഞു? ആ സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ ആല ഓതിക്കൂടായിരുന്നോ എന്നാണ് ചോദിച്ചത്. അതിൽ നിന്നാണ് ഈ ഒന്നാമത്തെ ആയത്ത് ഈ സൂറത്തിന്റെ പേരാണ് എന്ന് പണ്ഡിതന്മാര് വിശദീകരിച്ചു. മാത്രമല്ല അതും ഈ സംഭവവും ഈ സൂറത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് അല്ലെ, സൂറത്തിന്റെ മഹത്വം അറിയിക്കുന്നുണ്ട്. തൈഫ് സൂറത്ത് നിസ്റത് അലൈഹി സ്വലാം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഇറങ്ങി എന്നുള്ള അഭിപ്രായമാണ് ശരി. മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ ഇറങ്ങി, കാരണം സൂറത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളൊക്കെയും വിശ്വാസപരമായ കാര്യങ്ങളാണ്, വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഒരായത്തിന്റെ വിഷയത്തിലാണ് മുഫസ്സിറീങ്ങൾ സംസാരിച്ചത്. അത് ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല. അത് ഫിത്ർ സക്കാത്ത് കൊടുക്കാനും അതിന് ശേഷം പെരുന്നാൾ നിസ്കരിക്കാനാണെന്ന് വിശദീകരിച്ച മുഫസ്സിറീങ്ങളുണ്ട്. അവര് പറഞ്ഞത് ഫിത്ർ സക്കാത്തും പെരുന്നാൾ നിസ്കാരമൊക്കെ ഷറാക്കിയത് എവിടെയാണ്? മദീനത്താണ്. അതുകൊണ്ട് ആ ആയത്ത് മദീന നിസ്റ മതങ്ങളുടെ മദീന കാലഘട്ടത്തിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലര്. പക്ഷെ സൂറത്ത് മൊത്തത്തിൽ അത് എവിടെ ഇറങ്ങിയത്? നിസ്ലാസല മതങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഒരു പ്രത്യേക അവതരണ പശ്ചാത്തലം, ഒരു കാരണമൊന്നും എന്തില്ല ഈ സൂറത്ത് ഇറങ്ങാനില്ല. മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ റസൂള്ള എന്താ ചികിത്സിച്ചത്? ആളുകളുടെ വിശ്വാസ വൈകല്യങ്ങളും വിശ്വാസ വ്യതിയാനങ്ങളാണ് ചികിത്സിച്ചത്. അത് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി ബന്ധപ്പെട്ട്, അങ്ങനെയുള്ള വിഷയങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തും റിസാലത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. അതുകൊണ്ട് അത്തരം വിഷയങ്ങളാണ് ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ പല വിശദീകരിച്ചതാണ് അല്ലേ. എന്താപ്പ ഇതിന്റെ മാന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? റഹ്മാൻ അള്ളാഹു കാരുണ്യവാൻ എന്നാണ്. അത് അള്ളാഹുവിന്റെ ദാത്തിന്റെ വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കരുണാമയനാണ്. അത് അള്ളാഹുവിന്റെ സത്തയുടെ പ്രത്യേകതയാണ്, കാരുണ്യവാൻ. റഹീം എന്ന് പറഞ്ഞാല് കരുണ ഏകുന്നവൻ. കാരുണ്യവാനാണ്, കരുണ ഏകുന്നവനാണ്. അതാണ് റഹ്മാൻ റഹീം. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിൽ അല്ലേ, അല്ലെങ്കിൽ നാമത്തിന്റെ ബർക്കത്തിനാൽ തുടങ്ങുന്നു എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന അർറഹ്മാനും അർറഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ ബർക്കത്തിനാൽ തുടങ്ങുന്നു. എന്താ തുടങ്ങണത്? ഇപ്പൊ നമ്മളിവിടെ സൂറത്ത് പഠിക്കുകയാണ്, സൂറത്ത് ഓതുകയാണ്. അപ്പൊ അതാ തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാ അറിയുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ ബർക്കത്തിനാൽ തുടങ്ങുന്നു. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. ونيسرك لليسرى فذكر ان نفعت الذكرى ان شاء الله നമ്മൾ ഇതുവരെ വിശദീകരിക്കാം, അത് ബാക്കി അടുത്ത ക്ലാസ്സിൽ. സബ്ഹ് സബ്ഹ് എന്നാണ്. എന്താ സബ്ഹ്? സബ്ഹ് എന്ന് പറഞ്ഞെങ്കിൽ നസ്ഹ്, പരിശുദ്ധപ്പെടുത്തുക എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. നസ്ഹ്, പരിശുദ്ധപ്പെടുത്തുക. തസ്ബീഹ് നിർവഹിക്കുക, തസ്ബീഹ് നിർവഹിക്കുക. എന്തിനാണ് തസ്ബീഹ് ചെയ്യേണ്ടത്? ഇസ്മ റബ്ബിക്, ഇസ്മ റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഇസ്മിന്, ഇസ്മ പേര്,
പേര്.
റബ്ബിക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ റബ്ബ്. താങ്കളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബാരാണ്? സൃഷ്ടി പരിപാലകനാണ്. സൃഷ്ടിച്ച്, സൃഷ്ടി നിയന്ത്രിച്ച്, അതിനെ പരിപാലിച്ച് ഉടമപ്പെടുത്തുന്നവനാണ് ആര്? റബ്ബ്. അപ്പൊ താങ്കളുടെ സൃഷ്ടി പരിപാലകനായ അള്ളാഹു അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമത്തെ സബ്ഹ്, തസ്ബീഹ് ചെയ്യാനാണ്. താങ്കളുടെ നാഥന്റെ പ്രത്യേകത, നാഥനാരാണ്? അൽ ആല എന്ന് പറഞ്ഞാല് അത്യുന്നതനാണ്, ഏറ്റവും ഉന്നതനാണ്. ഉന്നതൻ എന്നുള്ളതല്ല, ഉന്നതൻ എന്നുള്ളതിന് അൽ അലി എന്ന് പറയും. അൽ അലി, അൽ അലി, ഇത് അൽ ആലയാണ്, ഇസ്മു തഫ്ദീലാണ്, ഏറ്റവും ഉന്നതനാണ്. അപ്പൊ ഏറ്റവും ഉന്നതനായ താങ്കളുടെ റബ്ബ്, ആ റബ്ബിന്റെ നാമത്തെ സബ്ഹ്, അതിനെ തസ്ബീഹ് ചെയ്യുക, തസ്ബീഹ് ചെയ്യുക, പരിശുദ്ധപ്പെടുത്തുക. വിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞു സബ്ഹ് എന്നുള്ള തുടക്കം, അത് പ്ലസ് ഏക സൂറത്താണിത്. എങ്ങനെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാം? ഇവിടെ ഇവിടെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാനാണോ അള്ളാഹുവിന്റെ പേരിനെ തസ്ബീഹ് ചെയ്യാനാണോ? അള്ളാഹുവിന്റെ പേരിന് അല്ലെ, പേരിന്. എങ്ങനെ പേരിനെ തസ്ബീഹ് ചെയ്യാം? അള്ളാഹുവിന്റെ പേരിനെ തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യലാണ് അള്ളാഹുവിന്റെ പേരിനെ തസ്ബീഹ് ചെയ്യൽ. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ചിലയിടത്ത് നമുക്ക് കാണാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ നേരിട്ട്. എങ്ങനെ? പവമിനൽ ലൈലി ഫസ്ജുദു ലഹു വസബ്ബിഹു ലൈലൻ തവീല. വസബ്ബിഹു ഉണ്ടാ, എന്താ അവിടെ അർത്ഥം? വസബ്ബിഹു, അള്ളാഹുവിനെ നീ പരിശുദ്ധപ്പെടുത്തുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ നീ തസ്ബീഹ് നിർവഹിക്കുക. അള്ളാഹുവിനെ നീ തസ്ബീഹ്. അവിടെ സബ്ബിഹു എന്ന് പറഞ്ഞ ഹു എന്ന് പറഞ്ഞ അള്ളാഹു ആണ് അല്ലെ. അപ്പൊ അള്ളാഹുവിനെ നേരിട്ട് തസ്ബീഹ് അർത്ഥം വിശുദ്ധ ഖുർആനിലെ കൽപ്പന ഉണ്ട്. ഇവിടെ നേരിട്ടാണ് അല്ലെ. പിന്നെ സബ്ബിഹ് ഇസ്മ റബ്ബിക്, റബ്ബിന്റെ പേരിനെയാണ്. അപ്പോ നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് നിർവഹിക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിനെയും തസ്ബീഹ് നിർവഹിക്കണം. അപ്പൊ എങ്ങനെ അള്ളാഹുവിനെ നമ്മള് പിന്നെ ഈ സബഹ എന്നുള്ള ക്രിയ ഉണ്ടല്ലോ, സബഹ സബഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡിൽ, സ്പീഡ് മോഷനിൽ ചലിക്കണീനാണ് സബഹ പറയാം. അതിന് നീന്തണീന് സബഹ എന്ന് പറയും. വായുവിൽ ശക്തമായ പ്രയാണം കുറിക്കുന്നതിനൊക്കെ സബഹ പറയും പറയും. മിസ്ബഹ എന്നൊക്കെ പറയില്ലേ. പെട്ടെന്ന് പരിശുദ്ധപ്പെടുത്താൻ അള്ളാഹുവെ പെട്ടെന്ന് എല്ലാ കുറവുകളിൽ നിന്നും, ന്യൂനതകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനെന്ന് നമുക്ക് അള്ളാഹുവെ വിശ്വസിച്ച് അവനെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും ഉചിതമായ പ്രയോഗങ്ങളാണെന്ത്? ഏറ്റവും ഉചിതമായ പ്രയോഗങ്ങളാണെന്ത്? തസ്ബീഹുകൾ, തസ്ബീഹുകൾ. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാ അല്ലാ തസ്ബീഹ, അത് തഹ്മീദ് അല്ലേ. സുബ്ഹാനല്ലാ ആ സുബ്ഹാൻ റബ്ബിയൽ അദീം, സുബ്ഹാൻ റബ്ബിയൽ ആല, ആ സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് തുടങ്ങി ഇങ്ങനെ കുറെ ഉണ്ട് അല്ലെ. സബ്ബൂഹൻ ഖുദ്ദൂസ്, സുബ്ബൂഹൻ ഖുദ്ദൂസ്, ഇങ്ങനെ കുറെ ഉണ്ട്. അപ്പോ എളുപ്പത്തിൽ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്താനുള്ള വചനങ്ങളാണ് തസ്ബീഹുകൾ, തസ്ബീഹുകൾ. അതുകൊണ്ടാണ് ആ പെട്ടെന്ന് അത് നിർവഹിക്കാൻ കഴിയുന്ന തസ്ബീഹിലൂടെ എന്നതിനാലാണ് ആ പെട്ടെന്ന് ചലിക്കുക എന്ന അർത്ഥം വരുന്നത്. ഈ ക്രിയ തന്നെ തസ്ബീഹിന്, തസ്ബീഹിന് ശറയിൽ പ്രയോഗിക്കപ്പെട്ടത്. അള്ളാഹുവിനെ നമ്മൾ എന്ത് ചെയ്യും? പരിശുദ്ധപ്പെടുത്തും തസ്ബീഹിലൂടെ അല്ലെ. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക? നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും, ലിസാനുൽ ഹാലിലും ലിസാനുൽ മഖാലിലും, വാക്കാലും നമ്മുടെ പ്രവൃത്തിയാലും നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തും. ഇപ്പൊ നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കണില്ല, അള്ളാഹുവിന്റെ ഏകത്വം നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ അതെന്താണ്? നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം, പരിശുദ്ധപ്പെടുത്തലാണ് അല്ലെ. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ പരിശുദ്ധപ്പെടുത്തണം. നമ്മുടെ വിശ്വാസം, കർമ്മം, അതിലൂടെ നമ്മൾ അള്ളാഹുവിനെ തസ്ബീഹ് നിർവഹിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ വാക്കാലും നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു. വാക്കാലും നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് പരിശുദ്ധപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹുവിനെ നേരിട്ട് നമ്മൾ പരിശുദ്ധപ്പെടുത്തലുണ്ട്. ഈ ഉലകത്തിൽ എല്ലാ വസ്തുക്കളുടെയും സലാത്താണ് തസ്ബീഹ്, എല്ലാ വസ്തുക്കളുടെയും. ഒരു വസ്തുവുമില്ല അള്ളാഹുവിന് തസ്ബീഹും ഹംദും നിർവഹിക്കാതെ. പക്ഷെ വലാക്കില്ലാത്ത അചേതന വസ്തുക്കളുണ്ട് അല്ലെ, മൂകമായിട്ടുള്ള അചേതന വസ്തുക്കളുണ്ട്. ഈ അചേതന വസ്തുക്കളുടെ തസ്ബീഹ് നിങ്ങൾക്ക് തിരിയണില്ല എന്ന് മാത്രം, നിങ്ങൾക്ക് തിരിയണില്ല എന്ന് മാത്രം. അതിനർത്ഥം അവക്ക് തസ്ബീഹ് ഇല്ലാന്നല്ല, പിന്നെ അവക്ക് എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്, അവക്ക് തസ്ബീഹ് ഉണ്ട്. പിന്നെ യാ ജിബാലു ഔബി മഹു പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, യുസബ്ബിഹന മഅഹു വത്തൈർ, പർവ്വതങ്ങൾ യുസബ്ബിഹന മഅഹു ദാവൂദിനോടൊപ്പം തസ്ബീഹ് നിർവഹിച്ചു എന്നാണ്. പർവ്വതങ്ങൾ, വത്തൈർ പക്ഷികളും, പക്ഷികളും. അപ്പൊ പക്ഷികളും പർവ്വതങ്ങളും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പർവ്വതങ്ങളുടെ തസ്ബീഹ്, പറവകളുടെ തസ്ബീഹ്, അതൊക്കെ എങ്ങനെ? പക്ഷെ നമുക്ക് തീയില അവക്കൊക്കെ എന്തുണ്ട്? തസ്ബീഹ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ തസ്ബീഹ് കൊണ്ടാണ് ഉപജീവനം ലഭിക്കുന്നത്, ഉപജീവനം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക്, ഉപജീവനം വിശാലമാകാൻ നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് എന്താ? അത് തസ്ബീഹാണ്, അതിനുള്ള ആഹ്വാനാണ് സബ്യഹ്. അള്ളാഹുവിന് തസ്ബീഹ് ഉണ്ട്, അള്ളാഹുന്റെ നാമത്തിനും തസ്ബീഹ് ഉണ്ട്. അള്ളാഹുവിനുള്ള തസ്ബീഹ് നമ്മൾക്കറിയാം, അള്ളാഹുവിനെ നമ്മളെല്ലാ കുറവുകളിൽ നിന്നും മുക്തമാക്കലാണ് അള്ളാഹുള്ള തസ്ബീഹ്. നമ്മുടെ വിശ്വാസത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം, ശിർക്കില്ലാതെ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഒരിക്കലും നമ്മൾ മോശപ്പെടുത്താത്ത രീതിയിലുള്ളതായ വിശ്വാസം, കർമ്മം, അത് അള്ളാഹുള്ള തസ്ബീഹാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തും, തസ്ബീഹ് നിർവഹിക്കും, നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നതിലൂടെ അല്ലേ. ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ് 33 പ്രാവശ്യം, നിസ്കാരം കഴിഞ്ഞാൽ തസ്ബീഹ് അല്ലേ. ഇതേപോലെ പല സന്ദർഭങ്ങളിലും എന്തുണ്ട്? തസ്ബീഹുകളുണ്ട്. അതൊക്കെ അള്ളാഹുവിനെ നമ്മൾ എന്താണ് പരിശുദ്ധപ്പെടുത്തല. ഇവിടെ നമ്മളോട് പറഞ്ഞത് എങ്ങനെ തസ്ബീഹ് ചെയ്യാനാണ്? സബ്ബിഹ് ഇസ്മ റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ഇസ്മിനെ തസ്ബീഹ് ചെയ്യാണ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് അള്ളാഹിന്റെ നാമത്തെയും എന്ത് ചെയ്യല്, പരിശുദ്ധപ്പെടുത്തൽ. അള്ളാഹ്ക്ക് എത്ര നാമ? എത്ര? 99. അള്ളാഹ്ക്ക് 99 നാമം എന്നുള്ളതാണ്. ഇത് കൃത്യമാണ്? കൃത്യമല്ല. കാരണം എന്ത്? അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്, 99 അല്ലാത്ത നാമങ്ങളുണ്ട്. നമുക്ക് എണ്ണം എത്ര എന്ന് ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത വിധം അള്ളാഹ്ക്ക് കുറെ പേരുകളുണ്ട്, ധാരാളം പേരുകളുണ്ട്. പക്ഷെ ധാരാളം പേരുകളിൽ നിന്ന് 99 എണ്ണം ഒരാള് പഠിച്ച് പാഠമാക്കി ആശയം ഗ്രഹിച്ച് അത് മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോഴാണ് എന്ത്? സ്വർഗം പറഞ്ഞത് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അള്ളാഹ്ക്ക് ധാരാളം പേരുകളുണ്ട്. ഈ പേരുകളൊക്കെ എന്ത് ചെയ്യാനാണ്? സബ്ബിഹ്. അതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ തസ്ബീഹ് ചെയ്യണം. തസ്ബീഹ് ചെയ്യുന്നതാണ് അതിനൊക്കെ നമ്മൾ പരിശുദ്ധപ്പെടുത്തണം. അപ്പൊ അത് എങ്ങനെ അള്ളാഹിന്റെ പേരുകളെ നമ്മൾ തസ്ബീഹ് ചെയ്യാം? മുശ്രിക്കീങ്ങൾ, അവര് ഉസ്സ എന്ന പേരുണ്ട് മുശ്രിക്കീങ്ങൾക്ക്. ആർക്കാ ഈ ഉസ്സ എന്ന് അവര് പേരിട്ടത്? ഉസ്സ എന്ന് പേരിട്ട ആർക്കാ? ഒരു വിഗ്രഹത്തിനാണ് അല്ലെ. ആ പേര് അവരെടുത്തത് എവിടുന്ന? ആ അൽ അസീസ് എന്ന അള്ളാഹുവിന്റെ പേരിൽ നിന്നുള്ള. അൽ അസീസ് എന്നുള്ള പേര് അവർ എടുത്തിട്ട് എന്ത് ചെയ്ത്? അത് ആര് കൊടുത്ത്? ഒരു കേൾക്കാത്ത, കാണാത്ത, ഉപകാരോപദ്രവം ചെയ്യാത്ത ഒരു കല്ലിന് കൊടുത്ത്. ഇത് അള്ളാഹുവിന്റെ പേരിനെ തസ്ബീഹ് ചെയ്യലാണോ, പരിശുദ്ധപ്പെടുത്തലാണോ, അതല്ല ഇകയത്തലാണോ? ഇകയത്തലാണ്. കണ്ടോ? അതേപോലെ തന്നെയാണ് ലാത്ത. ലാത്ത എന്നുള്ള പേര് ഒരു വ്യക്തിക്ക് അവർ പറഞ്ഞു. അതേപോലെ തന്നെ അവര് അവരുടെ ഒരു ആരാധനാ മൂർത്തിക്ക് അവർ കൊടുത്ത്. ലാത്ത എന്നുള്ളത് അള്ളാഹു എന്നുള്ളതിൽ നിന്ന് അവരെടുത്തതാണ്. അള്ളാഹു എന്നതിൽ നിന്ന് അവരെടുത്തതാണ്. ഇതൊക്കെ എന്താണ്? അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾ ആരാധനാ മൂർത്തികൾക്കും മറ്റും ചാർത്തുന്ന മുശരിക്കീങ്ങൾ, അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പേരിന് എന്താ ചെയ്തിരുന്നത്? പേരിനെ ഇകയത്താണ് ചെയ്ത്. അള്ളാഹുവിന്റെ പേര് ഒരിക്കലും ഇകയത്തപ്പെടാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ പേരുകൾ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് പ്രത്യേകമാണ് അൽ അസ്മാഉൽ ഹുസ്ന, അത്യുത്തമമായ പേരുകൾ. അള്ളാഹിന്റെ പേരുകളൊക്കെ എന്താണ്? ഏറ്റവും അത്യുത്തമമാണ്. അതുകൊണ്ട് ആ അത്യുത്തമമായ പേരുകൾ നിയമമുള്ളതല്ല, ഒരിക്കലും മോശപ്പെടുത്താൻ പാടുള്ളതല്ല. അള്ളാഹു അതിന് ഇവിടെ കൽപ്പിക്കുന്നത് സബ്ബിഹിസ്. അതേപോലെ തന്നെ ചിലരെന്ത് ചെയ്യുന്നറിയോ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ബാത്റൂമിൽ പ്രവേശിക്കുമ്പോ മോതിരം ഊരി വെച്ചിട്ടാണ് ബാത്റൂമിൽ പോയിരുന്നത്. എന്തിന്? ആ അയ്മ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുണ്ടായിരുന്നു. മുഹമ്മദുൻ റസൂലുള്ളാഹ്. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള അള്ളാഹുവിന്റെ ലഫ്ദുൽ ജലാൽ അതിലുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹ് അത് ഊരിച്ചു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കണം നമ്മളും പെരുമാറേണ്ടത്. എന്തിന്? സബ്ബിഹിസ്, അള്ളാഹുവിന്റെ ഇസ്മിനെ പരിശുദ്ധപ്പെടുത്ത എന്ന്. വലിയ ഫിത്നകളാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇപ്പൊ ഈ അറബി പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അള്ളാഹുവിന്റെ പേരുകൾ കാണാൻ സാധിക്കും. ആളുകൾ ചവിട്ടണ്, ആളുകൾ അത് വിരിച്ചിരിക്കണ്, ആളുകൾ അതിൽ കടക്കണ്. അതിനാലൊക്കെ എന്താ ഉണ്ടാണത്? ആ അള്ളാഹുവിന്റെ നാമത്തിന് തസ്ബീഹിന് പകരം അത് അള്ളാഹുവിന്റെ പേരിനെ ഇകഴ്ത്തുന്ന സ്ഥിതി വിശേഷം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പേരുകൾ, ആ പേരുകളെ പിന്നെ അതിനെ മഹത്വപ്പെടുത്തിയാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ആ പേരുകൾ എണ്ണി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ പേരുകൾ എണ്ണി പറഞ്ഞിട്ട് അതിനെ മോശപ്പെടുത്തി സംസാരിക്കുന്നതായ, അല്ലെങ്കിൽ അതിനെ മഹത്വവൽക്കരിക്കാതെ സംസാരിക്കുന്നതായ സ്ഥിതി വിശേഷം. ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം അള്ളാഹു ഉണ്ടല്ലോ, സബ്ബിഹ് ഇസ്മ റബ്ബിക്ക്, നിന്റെ റബ്ബിന്റെ ഇസ്മിനെ നീ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം, പരിശുദ്ധപ്പെടുത്തണം. കുറവുകൾ പറയാൻ പാടുള്ളതല്ല, കുറവ് വരും വിധം അതിനോട് വർത്തിക്കാൻ പാടുള്ളതല്ല, ആ രീതിയിൽ പെരുമാറാൻ പാടുള്ളതല്ല എന്നതൊക്കെയാണ് ഇവിടെ നമ്മളോട് ആഹ്വാനം ചെയ്തത്. അള്ളാഹ് കുറെ പേരുകളാണ്, കുറെ പേരുകളാണ്, അത് 99 എണ്ണമല്ല, പിന്നെയോ ധാരാളം പേരുകളുണ്ട്. സബ്ബിഹ് ഇസ്മ റബ്ബിക്, നിന്റെ റബ്ബിന്റെ ഇസ്മിനെ നീ നസ്ഹ് പരിശുദ്ധപ്പെടുത്തു. റബ്ബിന്റെ പ്രത്യേകത അവൻ ആരാണ്? അവൻ അൽ ആല, അല്ലാഹു അൽ ആലയാണ്, അത്യുന്നതനാണ്. അല്ലാഹു അത്യുന്നതനാണ്. എങ്ങനെയാണ് അല്ലാഹു അത്യുന്നതൻ? അല്ലാഹുവിന്റെ സ്ഥാനം എന്താണ്? സ്ഥാനം അത്യുന്നതമാണ്, സ്ഥാനം അത്യുന്നതമാണ്. അതേപോലെ തന്നെ അല്ലാഹു അവന്റെ സത്ത കൊണ്ട്, ദാത്ത് കൊണ്ട് അത്യുന്നതമാണ്, അതുകൊണ്ട് അത്യുന്നതമാണ്. അവൻ പടപ്പുകൾക്ക് മീതെ പ്രപഞ്ചാതീതനായിട്ട് അവൻ അർശിനു മുകളിലാണ്, അള്ളാഹു അവന്റെ അർശിനു മുകളിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ സത്ത കൊണ്ട് അവൻ അൽ ആലയാണ്, ഏറ്റവും മുകളിലാണ്, ഏറ്റവും മുകളിലാണ്. നമുക്കറിയാം ഭൂമി, ഭൂമിയോട് അടുത്ത ആകാശം, പിന്നെ ആകാശങ്ങളുണ്ട് അല്ലേ. ഏഴാം ആകാശത്തിന് മുകളിലാണ് അർശുള്ളത്. അർശിന്റെയും ഏഴാം ആകാശത്തിന്റെയും ഇടയിലൊരു സമുദ്രം, ആ സമുദ്രം തന്നെ വിശാലമാണ്, വലുതാണ്, 500 വർഷത്തെ വഴി ദൂരം. അതിനു മുകളിലാണ് അർശ്. അർശ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അചിന്ത്യവും അവർണ്ണനീയവും, അത് എന്താണ്, അത് പിന്നെ ഒരു അത്ഭുത സൃഷ്ടിയാണ്, മഹാസൃഷ്ടിയാണ്, വലുതാണ്. പിന്നെ ആ അർശിന് മുകളിലാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അല്ലാഹു എവിടെയാണ്? അല്ലാഹു അവൻ അൽ ആലയിലാണ്, അത്യുന്നതമായിട്ടാണ് അല്ലാഹു ഉള്ളത്. പിന്നെ അല്ലാഹുവിന്റെ മഹത്വം, അവന്റെ വിശേഷണം, അവന്റെ നാമം, ഇതൊക്കെ എന്താണ്? അതൊക്കെ അൽ ആലയ, അത്യുന്നതം. അപ്പൊ അത്യുന്നതനായ നിന്റെ റബ്ബ്, ആ റബ്ബിന്റെ നാമത്തെ നീ എന്ത് ചെയ്യണം? സബ്ബിഹ്. പരിശുദ്ധപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് നമ്മള് സുബ്ഹാൻ അല്ലാഹ്, അല്ലാഹ് എന്നുള്ളത് അള്ളാന്റെ പേരല്ലേ, അള്ളാന്റെ പേരാണ് സുബ്ഹാൻ അല്ലാഹ്. സുബ്ഹാൻ അൽ ഖാലിഖ്, ഖാലിഖ് എന്നുള്ള അള്ളാന്റെ പേരല്ലേ, സുബ്ഹാൻ അൽ ഖാലിഖ്. അതേപോലെ തന്നെ അറബ്, സുബ്ഹാൻ അറബ്. ഇങ്ങനെ അള്ളാഹുവിനെ നമ്മളുടെ വാക്കാൽ, വാമൊഴിയാൽ അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കുക, അതേപോലെ തന്നെ പെരുമാറ്റത്തിലൂടെ അള്ളാഹുവിന്റെ നാമങ്ങളെ ഒരിക്കലും മോശമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈകാര്യം ചെയ്യാൻ പാടില്ല. ആ നിലക്കും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പേരിനെ സബ്ബിഹ്, തസ്ബീഹ് ചെയ്യണം, പരിശുദ്ധപ്പെടുത്തണം. മേലായ നിന്റെ റബ്ബ്, മേലായ നിന്റെ റബ്ബ്, അവൻ ആര് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അല്ലദി ഖലഖ ഫസവ്വ, അല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്? ഖലഖ, ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചു. ഫസവ്വ, എന്താ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു, സൃഷ്ടിച്ചു, സൃഷ്ടിക്കുകയും അവൻ എന്ത് ചെയ്തു? ആ സവ്വ എന്ന് പറഞ്ഞെങ്കിൽ ശരിപ്പെടുത്തി, അഖാമ. അതേപോലെ തന്നെ അദ്ദല, ശരിപ്പെടുത്തി, സൃഷ്ടിച്ചു, സൃഷ്ടിച്ച സൃഷ്ടി ഉണ്ടല്ലോ, ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? അല്ലദി ഖലഖ, അവനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ മാന? ആ സൃഷ്ടികൾ ആരൊക്കെ ഉണ്ടോ അതിനൊക്കെ ആരാ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കുകയും ചെയ്തു, സൃഷ്ടി എന്ത് ചെയ്തു? സവ്വ, ശരിപ്പെടുത്തി. എങ്ങനെയെങ്കിലും ഒരു കോലത്തിലല്ല പടച്ചിട്ടല്ല ചെയ്തത്, പിന്നെയോ? ആ ഓരോ സൃഷ്ടിയെയും അള്ളാഹു സുബ്ഹാനഹു വതആല ശരിപ്പെടുത്തി, ശരിപ്പെടുത്തി. മനുഷ്യന് സൃഷ്ടിച്ചു, നമുക്കറിയാം മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത്. കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കണ്ണും കാതും കയ്യും കാലും നാക്കും മൂക്കും തൊക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ശരിയാംവിധം ക്രമീകരിച്ചു. അതേപോലെ തന്നെ ജന്തു ജാലങ്ങൾ, ഇഴജന്തുക്കൾ, അതേപോലെ സസ്യലതാദികൾ, ഇവിടെ ഈ ഉണ്മയുടെ ലോകത്ത് സൃഷ്ടികളായി എന്തുണ്ടോ അതിനൊക്കെ സൃഷ്ടിച്ചവനാണ് ആര്? അള്ളാഹു. അതിനൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ശരിയാംവിധമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ശരിയാംവിധം സൃഷ്ടിച്ചു. വല്ലദി ഖദ്ദറ ഫഹദ, വല്ലദി ആ ഒന്നുകൂടി ഈ റബ്ബിക്കൽ ആല പറഞ്ഞല്ലേ, ആ അത്യുന്നതനായ റബ്ബ് വല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്? ഖദ്ദറ, ഖദ്ദറ എന്താ? ആ അവൻ നിശ്ചയിച്ചു, നിർണയിച്ചു, നിശ്ചയിച്ചു, നിർണയിച്ചു. ഫഹദ, ഫഹദ എന്നാണ് എന്താ, ആ അവൻ മാർഗമരുളുകയും ചെയ്തു. ഫഹദ മാർഗമരുളി. അവിടെ ഖദ്ദറ എന്നാണ് നിർണയിച്ചു, നിർണയിച്ചു. അതേപോലെ തന്നെ ഹദ, അതെ മാർഗം കാണിച്ചു. അള്ളാഹു എന്താ നിർണയിച്ചത്? ഖദ്ദറ എന്ന് പറഞ്ഞാൽ വല്ലതും എങ്ങനെയുള്ളവനാണ് അള്ളാഹു, നിന്റെ മേലായ റബ്ബ്. ഖദ്ദറ അവൻ നിർണയിച്ചു, ഫഹദ അവൻ മാർഗം അരുളുകയും ചെയ്തു. എന്താ നിർണയിച്ചത്? നിർണയിച്ചത് അത് ഓരോ പടപ്പുകളും എത്ര എങ്ങനെ, എത്ര എങ്ങനെ തുടങ്ങിയതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാന തആല, ഏത് രീതിയിൽ ഇതൊക്കെ അള്ളാഹു സുബ്ഹാന തആല നിർണയിച്ചിട്ടുണ്ട്. അതൊരു ഉദ്ദേശം. അതേപോലെ തന്നെ ഇന്ന ഖലഖ്ന കുല്ല ഷൈഇൻ ബിഖദർ, അള്ളാഹു സുബ്ഹാന തആല എല്ലാ വസ്തുക്കളെയും പഠിച്ചത് ബിഖദർ, എന്താ ഒരു ഖദർ അനുസരിച്ച. അള്ളാഹുവിന്റെ ഒരു ഖദർ മുൻകടന്നിട്ടുണ്ട് എല്ലാ പടപ്പുകൾക്കും നേരെ, അല്ലെ? ഓരോ പടപ്പും അതെങ്ങനെയായിരിക്കണം, അതെത്രത്തോളമായിരിക്കണം, അതിന്റെ ഉപജീവനം എന്തായിരിക്കണം, അതിന്റെ കർമ്മം എന്തായിരിക്കണം, അതിന്റെ ആയുസ് എന്തായിരിക്കണം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഒരു വൃഥാ സൃഷ്ടിയല്ല പിന്നെയോ, ഒരു വ്യക്തമായ നിർണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൃഷ്ടിപ്പാണ്. ഹദ എന്ന് പറഞ്ഞ മാർഗം കാണിച്ചു എന്നാണ് അള്ളാഹു സുബ്ഹാന തആല മാർഗം കാണിച്ചു. ഈ മാർഗം കാണിച്ചത് എങ്ങനെ? അള്ളാഹുവിന്റെ മാർഗം കാണിക്കൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ഖദരിയായ മാർഗം കാണിക്കലുണ്ട്, മറ്റൊന്ന് ശറഈയായ മാർഗം കാണിക്കലുണ്ട്. ഖദരിയായ മാർഗം കാണിക്കൽ എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചികമായിട്ടുള്ള മാർഗം കാണിക്കൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കുഞ്ഞിവിടെ പിറന്നു വീണു, ഒരു കുഞ്ഞ് മനുഷ്യ കുഞ്ഞ് പറഞ്ഞു വീണെന്നൊക്കെ, അല്ലെങ്കിൽ അതേപോലെ ഇനിയത് ഒരു കുഞ്ഞ് പറന്നു വീണു, അള്ളാഹു സുബ്ഹാനഹു വതആല ആ പിറന്നു വീഴുന്ന കുഞ്ഞിന് അതിന്റെ ഉപജീവനം അവിടെ കണക്കാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യ ഉപജീവനം അതിന്റെ മാതാവിന്റെ അമിഞ്ഞാണ്, മാതാവിന്റെ മാറിടത്തിലുള്ള അമിഞ്ഞാണ്. പിറന്നു വീണ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ അന്നം കണക്കാക്കിയിട്ടുണ്ട്, ഖദറാക്കിയിട്ടുണ്ട്. ആ ഖദറാക്കിയ അന്നം അത് കഴിക്കാനുള്ള ഹിദായത്തും അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്, ഹിദായത്തും നൽകിയിട്ടുണ്ട്. പിറന്നു വീണ കുഞ്ഞിന് എന്തേലും കഴിയോ? ഒന്നിനും കഴിയില്ല. വാപ്പൊളിച്ചിങ്ങനെ കരയാനല്ലാതെ ഒന്നിനും കഴിയില്ല. ഒന്നിനും കഴിയാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ അമ്മിഞ്ഞ വായിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ചപ്പി കുടിക്കാൻ കഴിയും, അല്ലെ? ഒന്നിനും കഴിയാത്ത കുട്ടിന്റെ തൊള്ളേക്ക് ഉമ്മയുടെ അമ്മിഞ്ഞ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാൻ കഴിയും. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭക്ഷണം കണക്കാക്കിയത് എവിടെയാണ്? മാതാവിന്റെ മാറിടത്തിലാണ്. ആ മാറിടത്തിൽ കണക്കാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ, അത് കഴിക്കാനുള്ള ഹിദായത്തും എന്റെ എല്ലാ കുട്ടിക്ക് നൽകിയിട്ടുണ്ട്. ആ ഹിദായത്താണെന്ത്? ഖദരിയായ അള്ളാഹുവിന്റെ ഹിദായത്ത്. അത് അറബി കോളേജിൽ പോയി പഠിച്ചിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈദ്യശാസ്ത്രം പഠിച്ചിട്ടോ, അല്ലെങ്കിൽ എങ്ങനെ ഉപജീവനം കൊള്ളണം എന്നുള്ളത് ആരുടെയെങ്കിലും ദർസ് കിട്ടിയിട്ടോ, അല്ലെങ്കിൽ ഇനി മാതാവ് തന്നെയും പഠിപ്പിച്ചിട്ടോ അല്ലല്ലോ. ഏതെങ്കിലും മാര് പറയലുണ്ടോ പ്രസവിച്ചു കൂടെ കുഞ്ഞിനോട് മിഞ്ഞ കുടിച്ചോ എന്ന് പറയലുണ്ട്? ഇല്ല. പിന്നെയോ അത് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയമേവ ചപ്പി കുടിക്കലാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ പ്രാപഞ്ചികമായിട്ടുള്ള ഹിദായത്താണത്, പ്രാപഞ്ചികമായിട്ടുള്ള ഹിദായത്താണത്. അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ശറഈയായ മതപരമായിട്ടുള്ള ഹിദായത്തും ഉണ്ട്. അതെന്താ മതപരമായിട്ടുള്ള ഹിദായത്ത്? ഇപ്പൊ നമ്മളിവിടെ ജനിച്ചു വളരുന്ന മനുഷ്യന്മാരാണ്, നമുക്ക് ധാർമ്മികമായിട്ട് ജീവിക്കണം, ധാർമ്മികമായിട്ട് ജീവിക്കണം, അല്ലെ? അതേപോലെ തന്നെ ഇഹത്തിലും പരത്തിലും നമുക്ക് ക്ഷേമം ലഭിക്കണം, ക്ഷേമം ലഭിക്കണം, നമ്മൾ അനുഗ്രഹീതരാകണം. അതിന് ഇവിടെ വകുപ്പുണ്ടോ? നമുക്ക് അതിന് ഇവിടെ വകുപ്പുണ്ടോ? പരലോകത്ത് ജയിക്കണം, ഇഹലോകത്തും ജയിക്കണം, അതിന് അതിൻ്റെതായ ജീവിതമുണ്ട്. ആ ജീവിതത്തിന് നമുക്കുള്ള മാർഗദർശനം ഇവിടെ ഉണ്ടോ? ഇല്ലേ, ഉണ്ട്. എവിടെയുള്ളത്? ഇസ്ലാം ദീനായിട്ട് ഇവിടെ ഉണ്ട്. ആരേത് ഇറക്കിയത്? ഇസ്ലാം ദീൻ ആരെ കൊണ്ടു തന്നത്? അള്ളാഹുവാണ്. അതാണ് അള്ളാഹുവിന്റെ ശറഈയായ മതപരമായിട്ടുള്ള ഹിദായത്ത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർണയിക്കുകയും അവൻ ഹിദായത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവന്റെ ഹിദായത്ത് രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രാപഞ്ചികമായിട്ടുള്ള ഹിദായത്ത്, അതാണ് നമ്മൾ പറഞ്ഞത് കുട്ടിപ്പാൽ പിടിക്കണ കഥ. രണ്ടാമത്തേത് മതപരമായിട്ടുള്ള ഹിദായത്താണ്. മനുഷ്യരിവിടെ അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കണം, അപ്പോഴാണ് അവർക്ക് ജയം. അപ്പൊ അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്നുള്ളതിന് അള്ളാഹു ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മതപരമായിട്ടുള്ള ആ പ്രമാണങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഹത്തിലും പരത്തിലും വിജയം ലഭിക്കുവാൻ എന്താണോ വേണ്ടത് അത് ഇവിടെ ശരീയായിട്ട് മതപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹു സൃഷ്ടിച്ചു, സൃഷ്ടിയെ ശരിപ്പെടുത്തി. ഒരു മാംസക്കണ്ടം ഇങ്ങനെ പറിച്ചിടുകയല്ല ചെയ്തത്, പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല മാംസത്തെ പറിച്ച് മനസ്സിലെ അതില് നോക്കി നിങ്ങള് ഓരോ പിന്നെ ഒരു ഭ്രൂണത്തിന്റെ പരിണാമ ഘട്ടങ്ങൾ ഓരോന്ന് പിന്നിടുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് വരുമ്പോ പിന്നെ മനുഷ്യക്കുഞ്ഞായി വന്നതിന് ശേഷം ഈ ദുനിയാവിൽ എന്തൊക്കെ പരിണാമ ഘട്ടങ്ങൾ മനസ്സിലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതൊക്കെ എന്ത് ചെയ്തത്, ആ രീതിയിൽ ശരിപ്പെടുത്തിയത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയവനാണ്. എല്ലാത്തിനും അവൻ ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ഖദറാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഹിദായത്ത് അത് രണ്ട് രീതിയിലാണ് അള്ളാഹുവിൻ്റെത്, ഒന്ന് പ്രാപഞ്ചികമായി മറ്റൊന്ന് മതപരമായി. വല്ലദീ അഖ്റജൽ മറ എന്താ വല്ലദീ, നീ ഇവിടുക്കാണ് ബന്ധം, മേലായ നിന്റെ റബ്ബ് വല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്. ഇനി ഒന്നുകൂടി പറയുന്നു, അഖ്റജ അൽ മറ എന്താ അഖ്റജൽ മറ, അവൻ മറ മറ ആ പിന്നെ അരുളി അല്ലെങ്കിൽ നൽകി പുറത്തെടുത്ത് കൊണ്ടുവന്നു. ആ മറ ആ എന്ന് പറഞ്ഞാല് മേച്ചിൽ സ്ഥലം, മേച്ചിൽ സ്ഥലം അല്ലെങ്കിൽ മേയാനുള്ള വസ്തു, പുല്ല് ഇങ്ങനത്തേത്, ആ മേയാനുള്ള വസ്തു രണ്ടിനും പറയും. മറ എന്ന് പറഞ്ഞെങ്കിൽ മിമിയായ മസ്തർ, മേയാനുള്ള അത് പിന്നെ മസ്തർ മഫൂലിന്റെ സ്ഥാനത്ത് വരും. മഹ്ലൂക്ക് എന്നുള്ളതിന് ഹൽക്ക് എന്ന് പറയും ഇതേപോലെ. അപ്പോ മേയാനുള്ള സ്ഥലം അല്ലെങ്കിൽ മേയാനുള്ള മേഞ്ഞു തിന്നാനുള്ള വസ്തു, പുല്ലാണെങ്കിൽ പുല്ല്, വൈക്കോലാണെങ്കിൽ വൈക്കോല്. വല്ലദി അവൻ എങ്ങനെയുള്ളവനാണ്, അഖ്റജൽ മറ അവൻ മേച്ചിൽ സ്ഥലങ്ങളെ കൊണ്ടുവന്നവനാണ് അല്ലെങ്കിൽ നൽകിയവനാണ് അല്ലെങ്കിൽ മേയാനുള്ള പുല്ലും മറ്റൊക്കെ അരുളിയവനാണ്, അരുളിയവനാണ്. ഫജഅലഹു ഉസാഅൻ അഹ്വാ, ഫജഅലഹു ഈ മറയുടെ പ്രത്യേകത, മേച്ചിൽ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും, അത് അത് പച്ചപ്പായിരിക്കും, പച്ചപ്പായിരിക്കും അല്ലെ, പുല്ലൊക്കെ പച്ചപ്പായിരിക്കും, സസ്യലതാദികളൊക്കെ പച്ചപ്പായിരിക്കും. ഫജഅലഹു അങ്ങനെയുള്ള മേച്ചിൽ സ്ഥലങ്ങളെ അവൻ ആക്കി തീർത്തു. ഫജഅലഹു അതിൽ പിന്നെ ഈ മറയെ, മറായി കേട്ടില്ലേ, എന്താ മറായി, മറായി കമ്പനി, അത് ഇതിൽ നിന്ന്. ഫജഅലഹു ഈ മേച്ചിൽ വസ്തുക്കളെ, മേയാനുള്ള പുല്ല് തുടങ്ങിയ വസ്തുക്കളെ, ജഅലഹു അവൻ ആക്കി തീർത്തു. ഉസാഅൻ എന്താ ഉസാഅൻ, ഉസാഅൻ എന്നാണ് ചണ്ടി, തുരുമ്പ് ചണ്ടി. അഹ്വാ എന്ന് പറഞ്ഞാല് ചാരവർണം, ഹുവത് അഹ്വ ചാരവർണം, ചാരവർണമുള്ള ചണ്ടി. ഒരു കാലത്ത് പച്ചപ്പിൽ കണ്ട സാധനമാണ്, പിന്നീട് അതിന്റെ അവസ്ഥ മാറി, എന്തായി അത്, ആ പച്ചപ്പൊക്കെ മാറി അത് പിന്നെ ചാരവർണത്തിൽ ചണ്ടിയായി മാറി, ചാരവർണത്തിൽ ചണ്ടിയായി മാറി. അതാരാ മാറ്റണത്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്. അപ്പോ വല്ലദി അഖ്റജൽ മറാ, പച്ചപ്പായ സസ്യലതാദികളെ അരുളിയവനാകുന്നു അവൻ. ഫജഅലഹു ഈ പച്ചപ്പുള്ള മേച്ചിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മേയാനുള്ള പുല്ല് തുടങ്ങിയ വസ്തുക്കൾ, അതിനെ അവൻ പിന്നീടാക്കി തീർത്തു. ആത്തിഫത്തിന്റെ അതിൽ പിന്നെ ജാലഹു അവൻ ഈ മറയെ ആക്കി തീർത്തു. ഹുസാൻ അഹ്വ ചാരവർണത്തിലുള്ള ചണ്ടി. അപ്പൊ എന്താ ഇതുവരേക്കും നമ്മള് തസ്ബീഹ് നിർവഹിക്കേണ്ട റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ സിഫത്തുകളാണ് പറഞ്ഞത്. മേലായ നിന്റെ റബ്ബ് അവനാണ് ഖലഖ ഫസവ്വ, അവനാണ് ഖദ്ദറ ഫഹദ, അവനാണ് അഖ്റജൽ മർആ ഫജഅലഹു ഉസാഅൻ അഹ്വ, അങ്ങനെയുള്ള റബ്ബ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല എത്ര അനുഗ്രഹീതനാണ്, അല്ലാഹു നമുക്ക് നേരെ എത്രമാത്രം അനുഗ്രഹം അരുളിയവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലേ. ഇതൊക്കെയും ആർക്ക് നേരെയുള്ള അനുഗ്രഹമാണ്? മനുഷ്യന് നേരെയുള്ള അനുഗ്രഹമാണ്, മനുഷ്യന് നേരെയുള്ള അനുഗ്രഹം. അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ അനുഗ്രഹങ്ങൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ധാരാളമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അല്ലാഹു അവൻ അത്യുന്നതനാണ്. ആ അല്ലാഹുവിന്റെ നാമങ്ങളെ സബ്യ, എന്താ സബ്യ എന്ന് പറഞ്ഞാല് അവനെ നമ്മൾ പരിശുദ്ധപ്പെടുത്താനും അതേപോലെ തന്നെ മഹത്വപ്പെടുത്താനാണ്. ആ പരിശുദ്ധപ്പെടുത്തൽ സബ്ബിഹ് എന്ന് പറയുമ്പോൾ കേവലം നമ്മൾ സുബ്ഹാനല്ലാ എന്ന് പറയണം. അങ്ങനെ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. സുബ്ഹാനല്ലാ പോലുള്ളതായ പ്രയോഗങ്ങൾ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും നല്ല സുന്ദരമായ ലഫ്ളുകളാണ്, ശറിയായി സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ നമ്മൾ മനസ്സുകൊണ്ടും നമ്മളുടെ പ്രവൃത്തി കൊണ്ടും അള്ളാഹിന്റെ നാമങ്ങളെയും അതേപോലെ അള്ളാഹുവിനെയും എന്ത് ചെയ്യണം, പരിശുദ്ധപ്പെടുത്തണം. അതിനെന്ത് വേണം? എങ്ങനെ നമ്മുടെ കൽബ് കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിനെ നമ്മളെ പരിശുദ്ധപ്പെടുത്തുക, പറഞ്ഞാണ് അള്ളാഹിന്റെ പേരുകളെ പരിശുദ്ധപ്പെടുത്തുക, എങ്ങനെ പറയും? നമ്മൾ അള്ളാഹുവിൽ ശിർക്ക് വെക്കാൻ പാടില്ല, അള്ളാഹുവിനെ നമ്മൾ നിഷേധിക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവിനെ നമ്മൾ മോശപ്പെടുത്തി സംസാരിക്കാൻ പാടുള്ളതല്ല അല്ലേ. അതേപോലെ തന്നെ നമ്മൾ നമ്മളുടെ പ്രവൃത്തിയാൽ നിസ്കരിക്കണം നമ്മൾ അല്ലേ. നിസ്കാരത്തിൽ നമ്മൾ എന്താ ചെയ്യണത്? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം നമ്മളുടെ സുജൂദിലൂടെ, നമ്മളുടെ റുക്കുഇലൂടെ. നമ്മൾ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ വിളി കേട്ട് വരുത്താൻ നമ്മൾ നിസ്കരിക്കാൻ പറ്റും. അതിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യണത്? മേലായ റബ്ബ് സുബ്ഹാനഹു വതആലയെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ പരിശുദ്ധപ്പെടുത്തുകയാണ് ചെയ്യണത്. ഒരിക്കലും നമ്മളിൽ നിന്ന് ഒരു പിന്നെ അള്ളാഹുവിനെ ഇകഴ്ത്തുന്ന രീതിയുള്ളതായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഉണ്ടാകാൻ പാടുള്ളതല്ല. അബ്ബാസികളുടെ ഖിലാഫത്തിൽ, ഖലീഫ മഅ്മൂന്റെ കാലഘട്ടത്തിൽ ഒരു അറബിയുടെ ചരിത്രമുണ്ട്. ആ അറബിയുടെ ചരിത്രം, അയാളുടെ ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ പിന്നെ അയാളെക്കുറിച്ച് അശ്രദ്ധമായ ഖലീഫയെ ശരിക്കും ചെയ്ത് പിന്നെ നെട്ടിച്ച്. എന്ന് പറഞ്ഞാൽ ഈ അറബി ഒരു കച്ചവടക്കാരനാണ്. അയാളുടെ കച്ചവട ചരക്കിനെ എന്ത് ചെയ്തു, ഒരിക്കൽ യാത്രയിൽ കൊള്ളക്കാർ ആക്രമിച്ച്, അയാളുടെ സമ്പാദ്യം നന്നായിട്ട് കൊണ്ടുപോയി കൊള്ളക്കാരും കൊണ്ടുപോയി. അങ്ങനെ ഖലീഫ മഅ്മൂന്റെ കൊട്ടാരത്തിലേക്ക് ഇയാൾ ചെല്ലും, രാജാവിനോട് കംപ്ലൈന്റ് പറയാം. പക്ഷെ എങ്ങനെയായാലും രാജാവിന് മുഖം കാണിക്കാൻ പറ്റൂല, മുഖം കാണിക്കാൻ പറ്റൂല. ഒന്നുകിൽ പാറാവുകാർ അല്ലെങ്കിൽ രാജാവിന് എന്തായാലും അങ്ങോട്ട് എത്തൂല, സംഭവം മൂപ്പരങ്ങോട്ട് എത്തൂല. അപ്പൊ ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു, ബഗ്ദാദിലെ മാർക്കറ്റ് ചെന്നിട്ട് എന്ത് ചെയ്തു, ആളുകളൊന്നായിട്ട് ആളുകൾക്ക് ഒച്ചമൊഴി ഉണ്ടാക്കി, ആളുകളൊന്നായിട്ട് കൂടി അറബിന്റെ ചുറ്റും കൂടിയപ്പോ അയാള് അനൗൺസ് ചെയ്യാണ് അവിടെ നിന്ന്. എന്താ പറയാ, അയാള് പറയാണ് ഇന്നലി മാലൈസ ലില്ല, ഇന്നലി മാലൈസ ലില്ല. എന്താ അർത്ഥം? അള്ളാഹ്ക്കില്ലാത്തത് എനിക്കുണ്ട്, മാലൈസ ഇന്ദല്ലാഹ്, എന്റെ അടുക്കലുണ്ട് മാലൈസ ഇന്ദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഇല്ലാത്തത്. പിന്നെ അയാൾ പറയാണ് വമഈ ഫീ മാലം യഖ്ലഖ് അല്ലാഹ്, വമഈ എന്റെ കൂടെ ഉണ്ട് മാലം യഖ്ലഖില്ല, ഫീ മാലം യഖ്ലഖില്ല. ഓക്കെ, അള്ളാഹു പടച്ചിട്ടില്ലാത്തത് എന്റെ കൂടെ ഉണ്ട്, അള്ളാഹു പടച്ചിട്ടില്ലാത്തത് എന്റെ കൂടെ ഉണ്ട്. പിന്നെ അയാള് പറയുന്നുണ്ട്, അയാള് പറയാണ് ഇന്നി ഉഹിബുൽ ഫിത്ന, എന്താ ഉഹിബുൽ ഫിത്ന, ഞാൻ ഫിത്ന ഇഷ്ടപ്പെടുന്നു. വഇന്നി അക്റഹുൽ ഹഖ്, എന്താ വഇന്നി അക്റഹുൽ ഹഖ്, ഞാൻ ഹഖ് വെറുക്കുന്നു, ഹഖിനെ വെറുക്കുന്നു. അതേപോലെ തന്നെ വഇന്നി ഉഷ്ഹിദു മാലം അറ, ഇന്നി ഉഷ്ഹിദു മാലം അറ, ഞാൻ കാണാത്തതിന് സാക്ഷ്യം പറയുന്ന ആളാണ് ഞാൻ, ഞാൻ കാണാത്തത് സാക്ഷ്യം പറയുന്ന ആളാണ് ഞാൻ. പിന്നെ ഇങ്ങനെ മൂപ്പര് പറയാൻ തുടങ്ങി. ഇതെങ്ങനെ ഉണ്ടാവും? അപകട ഇത് ഖലീഫന്റെ ചുവട്ടിലെത്തി. ബഗ്ദാദിൽ ഒരാള് ഇങ്ങനെയൊക്കെയാണ് പറയണത്, അള്ളാഹ് ഇല്ലാത്തത് തനിക്കുണ്ട്, അള്ളാഹിന്റെ അടുക്കലില്ലാത്തത് എന്റെ അടുക്കലുണ്ട്, അള്ളാഹ് പഠിച്ചിട്ടില്ലാത്തത് എന്റെ കൂടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോ കുഫറല്ലേ? ഇത് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുന്നതാണോ? പ്രത്യക്ഷത്തിൽ അല്ല, അള്ളാഹുവിനെ മോശപ്പെടുത്തുന്ന രീതിയിലാണ്. ഇത് ചെന്നായി വയൽ അറിയേണ്ടത് കേട്ടപ്പോ ഖലീഫ നെട്ടി. ഖലീഫ നെട്ടി കുറെ കാലം മുപ്പര് കാത്തിരുന്നാണ് ഖലീഫന്റെ കൊട്ടാരത്തിൽ ഖലീഫയുടെ മുഖം കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ പറ്റി. മുപ്പരെ മമ്മൂന് വിളിപ്പിച്ച്, കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച്. അപ്പൊ അയാളോട് ചോദിച്ച്, പിന്നെ നിങ്ങൾ എന്തൊക്കെയോ അള്ളാഹുവിനെ നിരക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ട് കേട്ടല്ലോ. നിങ്ങൾ ഫിത്തന ഇഷ്ടപ്പെടുന്ന ആളാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഹക്ക് വെറുക്കുന്ന ആളാന്ന് പറഞ്ഞല്ലോ. ഒക്കെ കുഫറല്ലേ? അത് എന്താ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വെച്ച്. അപ്പൊ അത് പറഞ്ഞ അമീർ മുഅ്മിനീൻ, ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ പറഞ്ഞത് ശരി തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞത് എന്ത് എന്നുള്ളത് ലോകർക്ക് മനസ്സിലായിട്ടില്ല. ഞാനത് പറയാൻ കാരണം, എന്റെ കച്ചവടച്ചരക്കുകൾ ഒന്നായിട്ട് കള്ളന്മാർ കെട്ടുകൊണ്ടുപോയി. അതിനെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് എനിക്കെന്തെങ്കിലും നിത്യജീവിതത്തിന് ഉപജീവനത്തിനും ഇവിടുന്ന് കിട്ടണം, അതിന് ഒരവസരം ഉണ്ടായില്ല. അപ്പൊ ഒരവസരം കിട്ടാനാണ് ഞാൻ അമീർ മുഅ്മിനീനെ നേരിൽ കാണാനാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞതിനൊന്നും എന്തില്ല, അസാങ്കത്യല്ല, തെറ്റുമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞ എന്താണ്? ലീ മാ ലൈസ ലി എന്നാണ്. അള്ളാഹ്ക്ക് ഇല്ലാത്ത എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. എനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഭാര്യയും കുട്ടികളുണ്ട് എന്നാണ്. അപ്പോ ശരിയല്ലേ? അത് അള്ളാഹ്ക്കുണ്ടോ? അള്ളാഹ്ക്കില്ല. പിന്നെ ഇന്ദി മാ ലൈസ ഇന്ദല്ലാഹ്, അള്ളാഹിന്റെ അടുത്തില്ലാത്ത എന്റെ അടുക്കലുണ്ട്. എനിക്ക് കളവ് അറിയണ സ്വഭാവമുണ്ട്, ചതിപ്രയോഗമുണ്ട്. അത് അള്ളാഹ്ക്കുണ്ടോ? ഇല്ല. സുബ്ഹാന അള്ളാഹ്, അള്ളാഹു അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത് ചില കളവുകളുണ്ട്, കളവ് വർത്തമാനങ്ങൾ, അതേപോലെ ചതിപ്രയോഗങ്ങളുണ്ട്. അതൊരിക്കലും അള്ളാഹിന്റെ അടുക്കലില്ല. പിന്നെ മറിയ മാലം യഹ്ലുഖില്ല, അള്ളാഹു പടക്കാത്തത് എന്റെ കൂടെ ഉണ്ട്. അത് ഖുർആനാണ്, അത് ഖുർആനാണ്. ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയാണോ? അല്ല, ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. ഖുർആൻ അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹ് സൃഷ്ടിയല്ല, അള്ളാഹിന്റെ വിശേഷണവും സൃഷ്ടിയല്ല. അള്ളാഹിന്റെ ഖുർആൻ അള്ളാഹിന്റെ വിശേഷണമാണ്, അത് സൃഷ്ടിയല്ല. അപ്പൊ അള്ളാഹിന്റെ സൃഷ്ടിയല്ലാത്തത് എന്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അത് ഖുർആനാണ്, ഖുർആനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നീ വഹിബുൽ ഫിത്ന എന്നാണ്. ഞാൻ ഫിത്നയെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ഇന്ന അമ്മാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്. അപ്പോ എന്റെ അടുത്ത് സന്താനങ്ങളുണ്ട്, അപ്പോ അത് ഫിത്നയാണ്. ഇനി വഹിബുൽ ഫിത്ന, ഞാൻ എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു. പിന്നെ അയാൾ പറഞ്ഞ ഇനി അക്രവുൽ ഹക്ക്, ഞാൻ ഹക്കിനെ വെറുക്കുന്നു. ഹക്ക് എന്ന് പറഞ്ഞാൽ മൗത്താണ് ഉദ്ദേശം, മരണം. മരണം യാഥാർത്ഥ്യമാണ് അല്ലെ? ഹക്ക് അതാണ് യാഥാർത്ഥ്യം. മരണത്തെ അറിയാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഇല്ല. മരണത്തെ എല്ലാവരും വെറുക്കും. അപ്പൊ ഞാൻ മരണത്തെ വെറുക്കുന്നു. പിന്നെ ഞാൻ കാണാത്തതിന് ഞാൻ സാക്ഷി പറയുന്നതാണ്. കാണാത്തതിന് സാക്ഷി അറിയാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ കാണാത്തതിന് സാക്ഷി പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അബ്ബാസികളുടെ ഖിലാഫത്തല്ലേ, വളരെ പിൽക്കാലം. റസൂലുള്ളാഹി വഫാത്തായി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറമാണ് അബ്ബാസികളുടെ ഖിലാഫത്തിൽ മഹ്മൂൻ ഭരിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഞാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന ആളാണ് തുടങ്ങി അയാൾ തന്റെ പക്ഷം വിശദീകരിച്ചു എന്നാണ്. ഏതായാലും അയാൾക്ക് ആരെ കാണാൻ പറ്റി? മമൂനെ കാണാൻ പറ്റി, തന്റെ വിഷയം അവതരിപ്പിക്കാൻ പറ്റി. അയാൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് ഖലീഫ അയാൾക്ക് നൽകി, അയാളെ സഹായിച്ചു എന്നുള്ളതാണ് ആ ചരിത്രം. ഇവിടെ വിഷയം എപ്പോഴാ ഖലീഫ ഉണർന്നത്? അയാള് അള്ളാഹുവിനെ ഇകഴ്ത്തുന്നു എന്ന ഒരു പ്രചരണം വന്നപ്പോഴാണ് അള്ളാഹുവിനെ ഇകഴ്ത്തുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അത് തീർത്തും അസഹ്യമാണ്, തീർത്തും അസഹ്യമാണ്. അള്ളാഹുവിനെ നമ്മൾ തസ്ബീഹ് ചെയ്യുകയാണ് വേണ്ടത്, അള്ളാഹുവേയും അള്ളാഹുവിന്റെ ഇസ്മുകളെ. ഇവിടെ സൂറത്തിൽ ഫജഅലഹു ഉസാഅൻ അഹ്വ സനു, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു സനുഖ്രിഉക ഫലാ തൻസ. എന്താ സനുഖ്രിഊക, സ എന്നാൽ വഴിയെ, ഫ്യൂച്ചറിൽ. നുഖ്രിഊക, നുഖ്രിഊക അഖ്റാ എന്ന് പറഞ്ഞാൽ ഓതി നൽകിയതാണ്, ഓതുക, ഓതി കൊടുക്കുക. നുഖ്രിഊ എന്ന് പറഞ്ഞാൽ നാം ഓതി തരും. നുഖ്രിഊ ആർക്ക് ഓതി തരും? ക, താങ്കൾക്ക്. സനുഖ്രിഊക, താങ്കൾക്ക് നാം ഓതി തരും. ഇവിടെ ഈ സീന് വന്നതിലൂടെ അതിന് ഉദ്ദേശം ഓതി തുടരലുണ്ടല്ലോ, അത് തുടരുന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തോറാത്ത് പോലെ, ഇഞ്ചിയിൽ പോലെ ഒരൊറ്റ ഘട്ടം ഒന്നായിട്ട് കണ്ട് തരികയല്ല, പിന്നെയോ കുറച്ച് കുറച്ച് അള്ളാഹുവിൽ നിന്ന് വിശുദ്ധ ഖുർആൻ ലഭിക്കുകയാണ് ചെയ്യുക. അത് അതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശം. സനുഖ്രിഊക, താങ്കൾക്ക് നാം ഓതി നൽകും, ഓതി തരും. എന്താ ഓതി തരുന്നത്? എന്താണ്? ആ ഖുർആനാണ്, ഖുർആനാണ്. ഫലാ തൻസ, എന്താ ഫലാ തൻസ? ആ തൻസ എന്ന് പറഞ്ഞാൽ താങ്കൾ മറക്കും, മറക്കും. ലാ തൻസ എന്ന് പറഞ്ഞാൽ താങ്കൾ മറക്കൂല, ലാ തൻസ എന്ന് പറഞ്ഞാൽ താങ്കൾ മറക്കൂല, മറക്കരുത് എന്നല്ല, പിന്നെ മറക്കൂല, നിരാകരണാണ്. സനുഖ്രിഊക, താങ്കൾക്ക് നാം ഓതി തരും. ഫലാ തൻസ, അപ്പോൾ താങ്കൾ മറക്കൂല, മറക്കൂല. അത് പറയാൻ കാരണം ഈ മക്ക കാലഘട്ടത്തിലാണ് സൂറത്തിന്റെ അവതീർണത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനുമായിട്ട് വരുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുക്കുന്ന മാത്രയിൽ അത് കാണാതെ പഠിക്കാൻ വേണ്ടി റസൂലിനെ തത്രപ്പെടും. അപ്പോ ആ തത്രപ്പാടും റസൂൽ അലൈഹി സ്വലാഹു വസ്ലാം തങ്ങളുടെ ആ ഒരു പരവശത, അത് പെട്ടെന്ന് പരിഹാരമാക്കണമെന്നുള്ള ആ ഒരു ജിജ്ഞാസയിലുള്ളതായ ആ പാരായണം, അതിൽ റസൂൽ അലൈഹി സ്വലാഹു വസ്ലാം തങ്ങളെ ആശ്വസിപ്പിക്കലാണ്. വേറെ ഈ സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വതആല, ലാ തഅജൽ ബിഹി, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, സുബ്ഹാനല്ലാഹ്, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഇന്ന അലൈന ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബി ഖുർആന. അതാണ് ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, പെട്ടെന്ന് ഖുർആൻ ഉൾക്കൊള്ളണം എന്ന താല്പര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ നാവ് ചലിപ്പിക്കണ്ട. പെട്ടെന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാഹസപ്പെടൽ വേണ്ട. ഇന്ന അലൈന ജംഅഹു വഖുർആന, ഈ വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണവും അതിന്റെ പാരായണവും അത് അള്ളാഹു പറയണേ നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യും, നിങ്ങൾ ഒരിക്കലും അങ്ങനെ സാഹസപ്പെടേണ്ട. അതേപോലെയാണ് ഇവിടെ സനുഖ്രിഊക, താങ്കൾക്ക് നാം ഓതി തരും. ഫലാ തൻസ, അപ്പൊ താങ്കൾ എന്ത് ചെയ്യൂല, മറക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ് അത് ഒരു ഉത്തരവാദിത്തമായിട്ട് ഏൽക്കുകയാണ്. ഇവിടെ അള്ളാഹ്ക്ക് ആരിൽ നിന്നും ഒരു വാജിബില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വയം ഏൽക്കുന്ന വാജിബല്ലാതെ, നിർബന്ധമല്ലാതെ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഓതി നൽകുക എന്നുള്ളത് അള്ളാഹു തന്റെ ഒരു ബാധ്യതയായി ഏറ്റതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്റെ ദൂതന്മാരിലൂടെ, ദൂതൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ ആ ബാധ്യത നിർവഹിച്ചു. നബിസ്ലാഹു സ്വലം തങ്ങൾ ഖുർആൻ ഓതി നൽകും. ഫലാ തൻസ, നബിസ്ലാഹു സ്വലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നിങ്ങളത് മറക്കൂല. മറക്കൂന്ന് പേടിച്ചിട്ടാണ് റസൂൽ എന്ത് ചെയ്യുന്നത്? അത് പെട്ടെന്ന് ഓതി പാരായണം ചെയ്യുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം മതങ്ങളോട് പിന്നെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം മതങ്ങൾക്ക് നൽകുന്ന ഒരു തൗജീഹാണത്. സനുഖ്രിഊക ഫലാ തൻസ ഇല്ലാ മാശാ അല്ലാഹ് ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ. ഇല്ലാ മാശാ അല്ലാഹ്, എന്താ അള്ളാഹു ഉദ്ദേശിച്ച അത് ഒഴികെ. ഇല്ല ഇല്ലല്ലദി ഷാ അല്ലാഹു അൻ തൻസാഹു, അതാണ് നിങ്ങൾ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ താങ്കൾ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശം എന്ത് ചെയ്യും? അള്ളാഹു മറപ്പിക്കും, മറപ്പിക്കും. അതാണ് അപ്പൊ സനുഖ്രിഊക ഫലാ തൻസ, അപ്പൊ നിങ്ങൾ മറക്കൂല. ഇല്ല മാശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ എന്ന് പറഞ്ഞാൽ താങ്കൾ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് എന്തുണ്ടോ അത് താങ്കൾ മറക്കും, മറക്കും. അതിന്റെ കാരണം എന്താ? കാരണം ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. ഇന്നഹു, കാരണം അള്ളാഹു, യഅലമു അള്ളാഹു അറിയുന്നു, അൽ ജഹർ, ജഹർ എന്നാണ് പരസ്യമായത്, വമാ യഖ്ഫ ഗോപ്യമായത്, യഖ്ഫ എന്നാണ് ഗോപ്യമാകുന്നു, ഗോപ്യമാകും, മാ യഖ്ഫ എന്നാണ് ഗോപ്യമായി ആകുന്നു, ഗോപ്യമായത്. വമായഫന ഗോപ്യമായതും ജഹർ പരസ്യമായതും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പോ അള്ളാഹുവാണ് പരസ്യവും രഹസ്യവും, നിഗൂഢമായതും അതേപോലെ തന്നെ വ്യക്തമായതും അറിയുന്നവൻ. അതിനാൽ അള്ളാഹു താങ്കൾ മറക്കണം എന്ന് ഉദ്ദേശിച്ച് താങ്കൾ മറക്കൂ, താങ്കൾ മറക്കും. എന്താ പറഞ്ഞേ? വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാന തആല ജിബ്രീലിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ഓതി, അതിനെ അള്ളാഹു സുബ്ഹാന തആല അവതരിപ്പിച്ചു. നബ്സുലാഹുസ്ലം മതങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു മറക്കുമെന്ന്, അതുകൊണ്ട് തന്നെ പഠിക്കാൻ റസൂലുള്ള സാഹസം കാണിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല പറയണ അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല, ഓതി തന്ന് ഇതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ്. പക്ഷെ അള്ളാഹു എന്ത് മറക്കണം എന്ന് ഉദ്ദേശിച്ചത് ആര് മറക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മറക്കും. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, അവൻ ഉദ്ദേശിക്കുന്ന അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ വിശുദ്ധ ഖുർആന്റെ അവതീർണതയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് ആദ്യം ഇറങ്ങിയ പലതും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല മറപ്പിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നത് മായിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഏതൊരു ആയത്തിനെ നമ്മൾ ദുർബലപ്പെടുത്തിയോ അല്ലെങ്കിൽ അതിനെ മറപ്പിച്ചോ അതിനേക്കാൾ ശ്രേഷ്ഠമായത് അള്ളാഹു എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കും. അപ്പോ ഉത്തമമായത് എത്തിക്കാൻ വേണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പലതും മുമ്പിറങ്ങിയ പലതും മറപ്പിച്ചിട്ടുണ്ട്, വിധിയെ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതല്ലാത്ത മറവി അതാരിൽ നിന്നും ഉണ്ടാവില്ല, നബിസ്വലാസ്ലം മതങ്ങളിൽ നിന്ന് ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആനില് ഇപ്പൊ അതായത് വൃദ്ധരായ വൃദ്ധന്മാർ, വൃദ്ധനും വൃദ്ധയും വാർദ്ധക്യത്തിലെത്തിയ ആണും പെണ്ണും വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന ആശയമുള്ള ആയത്തുണ്ടായിരുന്നു. പറഞ്ഞ മനസ്സിലായ വൃദ്ധരായ ആളുകൾ ആണും പെണ്ണും അവർ വ്യഭിചരിച്ചാൽ നിങ്ങൾ എറിഞ്ഞു കൊന്നോളി എന്ന് അർത്ഥം വരുന്ന ആയത്തുണ്ടായിരുന്നു. പിന്നീട് എന്ത് ചെയ്ത് ആ ആയത്തിനെ ദുർബലപ്പെടുത്തി, അതിന്റെ വിധിയും ദുർബലപ്പെടുത്തി, ആ ആയത്തിന്റെ വചനങ്ങളും ദുർബലപ്പെടുത്തി. സഹാബികൾ പറയുന്നത് ഞങ്ങളത് വിശുദ്ധ ഖുർആനിൽ ഓതിയിരുന്നു ഇങ്ങനെ, പിന്നെ ഈ ആശയത്തിലുള്ള ആയത്ത്. പക്ഷെ അതിനെന്ത് ചെയ്തു? ആയത്തിനെയും ദുർബലപ്പെടുത്തി, അതിന്റെ ആശയത്തെയും വിധിയെയും ദുർബലപ്പെടുത്തി. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു വിധി, പക്ഷെ പിന്നീട് ആ വിധിയെ ദുർബലപ്പെടുത്തി. അങ്ങനെ ഒരു ആയത്തും എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആനിന് ദുർബലപ്പെടുത്തി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ദുർബലപ്പെടുത്താനും നബിസ്ലാസ്ലമ തങ്ങളെ മറപ്പിക്കാനും ഉദ്ദേശിച്ചത് ഒഴിച്ച് ബാക്കിയുള്ളതൊന്നും റസൂൽ എന്ത് ചെയ്യൂല, മറക്കൂല എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. സനുഖരിഉക ഫലാ തൻസ ഇല്ലാ മാഷാ അള്ളാഹ്. ഇവിടെ ഇല്ലാ മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ പറഞ്ഞാ പറ പിന്നെ താങ്കൾ മറക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചവ ഒഴികെ അത് താങ്കൾ മറക്കും. അതിന്റെ റീസൺ കാരണം പറയാണ്, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ, പരസ്യമായതും രഹസ്യമായതും അറിയുന്നു. കാരണം പരസ്യമായതും രഹസ്യമായതും ആരറിയുന്നു? അള്ളാഹു അറിയുന്നു. അതുകൊണ്ട് ഏത് മറപ്പിക്കാതെ വെക്കണമെന്നും ഏതിനെ മറപ്പിക്കണമെന്നും ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വനുയസ്സിറുക് ലിൽയുസ്ര, വനുയസ്സിറുക് താങ്കൾക്ക് നാം എളുപ്പമേകും. വാമത്തിന്റെ സനുഖരിയുക് എന്നറിഞ്ഞേ അവിടെയൊക്കെ അതിന്റെ ബന്ധം, വൻ യസ്സിറുക് താങ്കൾക്ക് നാം എളുപ്പമേകുകയും ചെയ്യും. ലിൽ യുസ്ര, യുസ്ര എന്നാണ് ഐസർ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ്, ഏറ്റവും എളുപ്പമായതിന്, ഏറ്റവും എളുപ്പമായതിന് താങ്കൾക്ക് നാം എളുപ്പമേകും എന്നാണ് അവിടെ അർത്ഥം. എന്താ ഉദ്ദേശം? ഏറ്റവും എളുപ്പമായതിന് നാം എളുപ്പമേകും എന്ന് പറഞ്ഞാല് അവിടെ ഉദ്ദേശം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ബാധ്യതയായ ഉത്തരവാദിത്തങ്ങളാണ്, ബാധ്യതയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ദൈവത്തെ എത്തിക്കുക എന്നുള്ള ബാധ്യത അല്ലേ, നുബുവത്ത് എത്തിക്കുക എന്നുള്ള ബാധ്യത ഉണ്ട്. അതേപോലെ അള്ളാഹു അവതരിപ്പിച്ച വിധി വിലക്കുകൾ അല്ലേ, അതിൽ വിധികൾ അള്ളാഹു റസൂലുള്ളാഹി ചെയ്യാനുള്ളതുണ്ട് അല്ലേ, ഇതൊക്കെ നിർവഹിക്കാനുള്ള എളുപ്പം അതാണ്. വനുയസ്സിറുക ലിൽയുസ്ര, ഏറ്റവും എളുപ്പമായതിന് താങ്കൾക്ക് നാം എളുപ്പമേകുന്നുണ്ടെങ്കിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചുമതല ഏൽപ്പിച്ചതായ കാര്യം അത് നിർവഹിക്കാനുള്ള എളുപ്പം നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കി, നിങ്ങൾ 23 വർഷ കാലഘട്ടം ദഅവത്ത് നിർവഹിച്ചു, അത് കൃത്യമായിട്ട് നിർവഹിച്ചു, അത് അള്ളാഹുവിന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എളുപ്പമേഖല. അള്ളാഹിന്റെ എളുപ്പ മേഖല. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ നുബുവത്തും റിസാലത്തും എത്തിക്കുന്നതിനോടൊപ്പം റസൂൽ ഇത് പ്രാവർത്തികമാക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എങ്ങനെ എത്തിച്ചത്? നിത്യജീവിതത്തിൽ കാണിച്ചിട്ടല്ലേ. നിസ്കരിച്ച് കാണിച്ചു, നോമ്പെടുത്ത് കാണിച്ചു, സകാത്ത് നൽകി കാണിച്ചു, ഹജ്ജ് ചെയ്ത് കാണിച്ചു. പിന്നെ ഇസ്ലാം എന്ത് എന്നുള്ളത് കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആൻ ജീവിച്ച് കാണിച്ചു. പിന്നെ അതെന്തുകൊണ്ടാണ് കാണിച്ചത്? അള്ളാഹു സുബ്ഹാന തആല എളുപ്പം നൽകിയത് കൊണ്ടാണ്. അതാണ് വനു യസ്സറുക്കൽ യുസ്ര, ഏറ്റവും എളുപ്പമായതിന് നാം നിങ്ങൾക്ക് എളുപ്പമേകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. ദീൻ അനുഷ്ഠിക്കുക, ദീൻ എത്തിക്കുക, ഇതിനുള്ള എളുപ്പം. ചിലര് പറഞ്ഞത് നീ യസ്സറുക്കൽ യുസ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായതിലേക്ക് അള്ളാഹു എളുപ്പം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിധി, വിധികളുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിധി, അത് പ്രയോഗവൽക്കരിക്കാനുള്ള എളുപ്പം നൽകൽ. നിസ്ലാസുല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും കർമ്മങ്ങൾ ചെയ്തോളി, താൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിന് ഓരോരുത്തർക്കും എളുപ്പം നൽകപ്പെടുന്നതാണ്, ഓരോരുത്തർക്കും എളുപ്പം നൽകപ്പെടും. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്, അള്ളാഹു നമുക്ക് എന്താണ് വിധിച്ചത്, അത് ചെയ്യാനുള്ള എളുപ്പം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അതാണ് നിയസ്റു കലീസ, ഏറ്റവും എളുപ്പമായത് അള്ളാഹു സുബ്ഹാനഹു വതാല വിധിച്ചു, അത് നിർവഹിക്കാനുള്ള എളുപ്പം അള്ളാഹു സുബ്ഹാനഹു വതാല ഏകും എന്നുള്ളതാണ്. രണ്ടായാലും ആണ് ആശയത്തിൽ പ്രശ്നമല്ല. തയ്യബ്, ചിലർക്ക് ഒരു പിന്നെ ഒരു ഇതുണ്ട്, കുറച്ച് ടൈറ്റ് ഉണ്ട് ക്ലാസ്. തയ്യബ്, ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. سبح ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسر. اللهم أريك هذا ملاي رب سبحانه وتعالى عنده مهتون عنده أنبغره عنده كاروني أنا أريك هذا هذا هو ملاي رب نملي لنه الله تسبح أريك هذا മേലായ റബ്ബ് നമ്മളിൽ നിന്നുള്ള തസ്ബീഹ് അർഹിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തസ്ബീഹിനെ വർദ്ധിപ്പിക്കണം, തസ്ബീഹിനെ വർദ്ധിപ്പിക്കണം. അതിൽ തസ്ബീഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട്, സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊണ്ട്. നിസ്ലാസിലെ മതങ്ങൾ പറഞ്ഞു അത്തഹൂറു ശത്രുൽ ഈമാൻ വൽഹംദുലില്ലാ തംലഉൽ മീസാൻ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈനസ് സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ അത് വാനങ്ങൾക്കും ഭൂമിക്കും ഇടയിൽ ഒരു മനുഷ്യന് പുണ്യം നടക്കും എന്നാണ്. അപ്പൊ നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നിസ്സാരല്ല, നിസ്സാരല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ഈമാനോടുകൂടി നീയത്തോട് കൂടിയിട്ടായിരിക്കണം ചെല്ലേണ്ടത്, സുബ്ഹാനല്ലാഹ് എന്ന് ചെല്ലേണ്ടത്. ചില ഹദീസുകളിൽ കാണാം, ഇപ്പൊ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സുജൂദിൽ അതിന്റെ പ്രായോഗിക രൂപം സുജൂദിൽ നമ്മൾ ചെല്ലാം സുബ്ഹാൻ റബ്ബിയൽ ആല, സുബ്ഹാൻ റബ്ബിയൽ ആല എന്ന് ചൊല്ലുമായിരുന്നു എന്ന് അറിയിക്കുന്ന ചില ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ സുബ്ഹാൻ റബ്ബിയൽ ആല എന്നും സുബ്ഹാൻ റബ്ബിയൽ ആല ബിഹംദി എന്നും അല്ലെങ്കിൽ സുബ്ഹൻ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വർറൂഹ്, അതേപോലെ തന്നെ ഇനിയിപ്പോ സുബ്ഹാനല്ലാഹ് മാത്രം, സുബ്ഹാനല്ലാഹ് മാത്രം, ഇങ്ങനെയൊക്കെ നമ്മൾ വാക്കാൽ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം, അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കണം. ഇതേപോലെ നമ്മൾ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ നാമങ്ങളെയും നമ്മളുടെ പ്രവൃത്തിപാതത്തിലും തസ്ബീഹ്, അള്ളാഹിനെ കുറിച്ച് നല്ല വിശ്വാസം, അള്ളാഹിന്റെ നാമങ്ങളെ കുറിച്ച് നല്ല വിശ്വാസം, അതേപോലെ തന്നെ നമ്മുടെ പ്രവൃത്തിയിൽ ഒരിക്കലും അള്ളാഹുവെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ളതായ ചെയ്തികൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിന്റെ പേരുകളെയും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള ചെയ്തികൾ നമ്മളെ ഇന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ നമ്മൾ അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കണം. ഇവിടെ സബ്ബീഹ് എന്നുള്ള കൽപ്പന പ്രഥമമായി ആരോടാ? നിസ്ലാ അലസലമാതങ്ങളോടാണ്. പക്ഷേ ഇത് നിസ്ലാ അലസലമാതങ്ങൾക്കും ഉമ്മത്തികൾക്കും ഒരുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ആജ്ഞയും അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.